ബൈബിളിന്റെ മൊത്തം പ്രധാന ചിന്താവിഷയം കർത്താവായി യേശുക്രിസ്തു തന്നെയാകുന്നു. തിരുവചനം ഒരേ സമയം തന്നെ ദൈവകേന്ദ്രീകൃതവും ക്രിസ്തു കേന്ദ്രീകൃതവുമാകുന്നു.
ചരിത്രത്തിന്റെ പൂർത്തീകരണം കുറിക്കുന്ന വലിയ സംഭവങ്ങളെ അനാവരണം ചെയ്യുന്ന തിരുവെഴുത്തിലെ അന്തിമ ഗ്രന്ഥമായ വെളിപ്പാട് പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ്. യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വം പൂർണ്ണമായും വെളിപ്പെടുത്തുന്ന, വിശ്വാസികൾക്ക് പ്രത്യാശയും മുന്നറിയിപ്പും നൽകുന്ന ഈ പുസ്തക പഠനം ഒരു ക്ലാസ് പോലും മുടക്കാതെ ശ്രദ്ധിച്ച് പ്രയോജനപ്പെടുത്തുക. ഇനി നമുക്ക് പഠനത്തിലേക്ക് കടക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു. ശ്രദ്ധിച്ചാലും
ഞാൻ സത്യത്തിനു വേണ്ടി നിന്നിട്ട് ദുഷ്ടതയാണോ വിജയിക്കുവാൻ പോകുന്നതെന്ന് ചിന്തിച്ച് പതറുന്ന അനുഭവം ആകെ നിരാശയിൽ നമ്മെ കൊണ്ടെത്തിക്കും. എന്നാൽ സ്നേഹിത, സാത്താന്റെ ശക്തി താൽക്കാലികമായി ശക്തിപ്പെട്ടെന്ന് വന്നേക്കാം. അതുകൊണ്ട് നാം നിരാശപ്പെടുകയോ തെറ്റിദ്ധരിക്കുകയോ ചെയ്യരുത്. ദൈവം സർവശക്തനാണ്. അവന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് എല്ലാം. അവിടുന്ന് തന്റെ യഥാർത്ഥ കുടുംബത്തെ നിത്യജീവങ്കൽ വിജയാളികളായി എത്തിക്കും. അവിടുന്ന് നമുക്ക് വേണ്ടി കരുതുന്നതാകിയാൽ നമുക്കവനെ നമ്മുടെ ജീവിതം കൊണ്ട് ആശ്രയിക്കാവുന്നതാണ്. ദൈവം സർവാധിപതിയാണ്. പ്രപഞ്ചത്തിലെ ഏതൊരു ശക്തിയേക്കാളും ഉന്നതനാണവൻ. ഏതെങ്കിലും നേതാവിനോടോ ഭരണത്തോടോ മതത്തോടോ അവനെ താരതമ്യപ്പെടുത്തുവാൻ നമുക്ക് സാധ്യമല്ല. യഥാർത്ഥ വിശ്വാസികളെ തന്നോടൊപ്പമുള്ള സ്നേഹ കൂട്ടായ്മയിൽ ഒന്നിക്കുവാനുള്ള ഉദ്ദേശത്തോടെ അവിടുന്ന് ചരിത്രത്തെ നിയന്ത്രിക്കുന്നു. ദൈവത്തിന്റെ സർവാധിപത്യത്തെ ശരിക്കും തെളിയിക്കുന്ന പുസ്തകമാണ് ഈ ആഴ്ചയിൽ നാം പഠിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നത്. അതെ, വെളിപ്പാട് പുസ്തകം. തിരുവചനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഈ പുസ്തകത്തിന്റെ മുഖവുരയായി നാം അനേകം കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിക്കുകയുണ്ടായല്ലോ. വെളിപ്പാട് പുസ്തകം അതിൽ തന്നെ വിഭജിച്ചിരിക്കുന്നതിനെക്കുറിച്ച് നാം കണ്ടു. അതുപോലെ തന്നെ ഈ പുസ്തകം എത്രയധികം പ്രാവശ്യം വായിക്കാമോ അത്രയധികം വായിക്കുവാൻ ഞാൻ ഓർപ്പിച്ചിരുന്നല്ലോ. മനസ്സിരുത്തി ഇത് വായിക്കുക. വിഷയവിഭജനത്തിൽ പറഞ്ഞിരിക്കുന്നതുപോലെ ഒന്നാമത്തെ ഭാഗം ആദ്യത്തെ അധ്യായമാണ്. ഈ പ്രഥമ അധ്യായത്തിലെ ചിന്താവിഷയം യേശുക്രിസ്തുവിന്റെ ആളത്വം എന്നുള്ളതാണ്. തന്റെ സഭയുടെ അധികാരിയായി ക്രിസ്തുവിനെ നാം അവന്റെ മഹത്വത്തിലും സ്ഥാനത്തിലും വലിയ മഹാപുരോഹിതനായി കാണുന്നു. സകലത്തെയും നിയന്ത്രിക്കുന്നവനായി നാം അവനെ കാണുന്നു. സുവിശേഷങ്ങളിൽ നാം അവനെ സൗമ്യനായും താഴ്മയുള്ളവനായും വിനയമുള്ളവനായും ഒരു ക്രൂശിൽ മരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഭൂമിയിൽ അവൻ തന്നെ തന്നെ തന്റെ ശത്രുക്കൾ കേൾപ്പിച്ചു കൊടുത്തു. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ അവൻ അതുപോലെയല്ല. അവന്റെ കയ്യിലാണ് സകല നിയന്ത്രണവും. അവനാണ് ഇപ്പോഴും ദൈവത്തിന്റെ കുഞ്ഞാട്. എന്നാൽ ഈ ലോകത്തെ കിടുകിട വിറപ്പിക്കുന്ന കുഞ്ഞാടിന്റെ ക്രോധം നാം കാണുന്നു. ബൈബിളിന്റെ മൊത്തം പ്രധാന ചിന്താവിഷയം കർത്താവായി യേശുക്രിസ്തു തന്നെയാകുന്നു. തിരുവചനം ഒരേ സമയം തന്നെ ദൈവകേന്ദ്രീകൃതവും ക്രിസ്തു കേന്ദ്രീകൃതവുമാകുന്നു. ക്രിസ്തു ദൈവമായതിനാൽ മൊത്തം തിരുവചനത്തിന്റെ ചക്രവാളത്തെ നിറയ്ക്കുന്നവൻ അവനാകുന്നു. ബൈബിളിലെ മറ്റേതൊരു പുസ്തകത്തിലേതിനേക്കാളും, അതെ, സുവിശേഷങ്ങളിലേതിനേക്കാളും അധികം ഈ ചിന്ത വെളിപ്പാട് പുസ്തകത്തിൽ നമുക്കുണ്ടായിരിക്കണം. ഈ അതിപ്രധാന സത്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നാം വെളിപ്പാട് പുസ്തകം പഠിക്കേണ്ടത്. ക്രിസ്തു എന്താണ് ചെയ്തതെന്നും എന്താണ് ചെയ്യുന്നതെന്നും എന്ത് ചെയ്യുവാൻ പോകുന്നെന്നും ബൈബിൾ നമ്മോട് പറയുന്നു. അവിടുന്ന് എന്ത് ചെയ്യുന്നു എന്നും എന്ത് ചെയ്യുമെന്നും വെളിപ്പാട് പുസ്തകം ഊന്നി പറയുന്നു. ഈ വലിയ സത്യം നാം മനസ്സിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ഓരോ വാക്യങ്ങളിലേക്ക് പ്രവേശിച്ച് പഠിക്കാം. ആദ്യം ഈ പുസ്തകത്തിൻ്റെ പേര് ഒന്നാം വാക്യം നോക്കി കേട്ടോ. ഒന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്. വേഗത്തിൽ സംഭവിപ്പാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് ദൈവം അത് അവന് കൊടുത്തു. അവനത് തൻ്റെ ദൂതൻ മുഖാന്തരം അയച്ച് തൻ്റെ ദാസനായ യോഹന്നാന് പ്രദർശിപ്പിച്ചു. ഒന്നാമതായി ശ്രദ്ധിക്കുക, ഈ പുസ്തകത്തിൻ്റെ പേര് വെളിപ്പാട് എന്നാണ്. ഏകവചനമാണ്, ബഹുവചനമല്ല, വെളിപ്പാടുകളല്ല. ഏതെങ്കിലും കുറേ വെളിപ്പാടുകളല്ല ഇവിടുത്തെ വിഷയം. ഇത് ഒരു അപ്പോക്കലിപ്സിസ് രചനയാണ്. അപ്പോക്കലിപ്സിസ് എന്ന ഗ്രീക്ക് പദത്തിന് വെളിപ്പെടുത്തുക, മറഞ്ഞിരിക്കുന്നത് മറനീക്കി കാണിക്കുക എന്നീ അർത്ഥങ്ങളാണുള്ളത്. ഇവിടെ വാസ്തവത്തിൽ യേശുക്രിസ്തുവിനെയാണ് മറനീക്കി കാണിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണിത്. ഈ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർട്ടൻ നീക്കി തേജസ്കരിക്കപ്പെട്ടവനായ സ്വർഗത്തിലുള്ള ക്രിസ്തുവിനെയും ഈ ഭൂമിയിൽ അവിടുത്തെ വലിയ ഉദ്ദേശം നിറവേറ്റുന്നതിനെയും കാണുവാനുള്ള പദവി നമുക്ക് നൽകുന്നു. അതിമഹത്തായൊരു പദവി. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ വെളിപ്പാട് ഒരു തുറന്ന പുസ്തകമാണ്. അതിൽ ദൈവം തൻ്റെ പ്ലാനുകളും പദ്ധതികളും തൻ്റെ സഭയ്ക്ക് വെളിപ്പെടുത്തുന്നു, ഒരു വലിയ മറ നീക്കുന്നു. യോഹന്നാന്റെ പ്രവചനം പ്രഥമമായും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടാണ്, ഭാവി സംഭവങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാടല്ല. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാട്. പ്രവചനത്തിൽ നിന്നും വ്യക്തിയെ നാം ഒരിക്കലും അകറ്റരുത്. കാരണം വ്യക്തിയില്ലാതെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം സാധ്യമല്ല. അതുകൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വെളിപ്പാട് പുസ്തക പഠനത്തിലൂടെ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ ആളത്വത്തെ കൂടുതലായി അറിയുവാൻ ഇടയാകണം. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. ഈ പുസ്തകം പഠിക്കുന്നത് കൊണ്ട് ക്രിസ്തുവിൻ്റെ ആളത്വത്തെ കൂടുതലായി അറിയുവാൻ ഇടയാകണം. അങ്ങനെ അവനെ കൂടുതലായി സ്നേഹിക്കുവാനും കൂടുതലായി ശുശ്രൂഷിക്കുവാനും നമുക്ക് സാധിക്കണം. ഇത് നമ്മുടെ മാനുഷികമായ കഴിവുകൾ കൊണ്ടോ മറ്റ് മനുഷ്യർക്കോ മനസ്സിലാക്കുവാൻ കഴിയുന്നതല്ല. പ്രഗത്ഭനായിരുന്ന പൗലോസ് തന്നെ തൻ്റെ അനുഭവം പറയുന്നത് ഗലാത്തിലേഖനം 1:12 നാം വായിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശുക്രിസ്തുവിൻ്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. ഇനി വേഗത്തിൽ സംഭവിക്കാനുള്ളത് തൻ്റെ ദാസന്മാരെ കാണിക്കേണ്ടതിന് എന്ന് നാം വായിച്ചല്ലോ 1 വെളിപ്പാട് പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ അധ്യായത്തിൽ യോഹന്നാന് നൽകിയിരിക്കുന്ന നിർദ്ദേശം സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത് എന്നാണ്. 22:10. ഇത് മുദ്രയിടപ്പെട്ട ഒരു പുസ്തകമല്ല. ഇത് തുറന്നതും നമ്മുടെ ഈ കാലത്ത് മനസ്സിലാക്കുവാൻ കഴിയുന്നതുമാണ്. ദാനിയേലിൻ്റെ പുസ്തകത്തിലെ പ്രവചനത്തിന് വിപരീതമായിട്ടുള്ളതാണ് ഇത്. കാരണം ദാനിയേലിൻ്റെ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടുവാൻ ദാനിയേലിനോട് പറഞ്ഞിരുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു നിഗൂഢ ഉപമകൾ എന്ന പേരിൽ ചില ഉപമകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 13 നാം പഠിക്കുന്നുണ്ടല്ലോ. ഉള്ളത് പറഞ്ഞാൽ സഭയിലെ ബഹുഭൂരിപക്ഷത്തിനും അത് ഇന്നും നിഗൂഢങ്ങളായി തന്നെ അവശേഷിക്കുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് അതിപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 4:11-12 വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. 4:11-12. അവരോടവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിക്കുന്നു. അവർ മനം തിരിയാതെയും അവരോട് ക്ഷമിക്കാതെയും ഇരിക്കത്തക്കവണ്ണം അവർ കണ്ടിട്ടും അറിയാതിരിപ്പാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിപ്പാനും സംഗതി വരും. താങ്കൾ ശ്രദ്ധിച്ചോ, സുവിശേഷങ്ങളിൽ നമുക്ക് സംഭവത്തിൻ്റെ പകുതി മാത്രമേ ലഭിക്കുന്നുള്ളൂ. നമുക്ക് വെളിപ്പാട് പുസ്തകം ആവശ്യമാണ്. കാരണം സുവിശേഷങ്ങളിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ പൂർത്തീകരണം വെളിപ്പാടിലാണ്. ഇവിടെയാണത് നിവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ അധ്യാപകനായെങ്കിൽ മാത്രമേ നമുക്കത് ഗ്രഹിക്കുവാൻ സാധിക്കൂ എന്നത് ഉറപ്പാണ്. മനുഷ്യജ്ഞാനം അതിന് സഹായകമല്ല. എന്നാൽ വെളിപ്പാട് പുസ്തകം മൂടുപടം എടുത്തു മാറ്റുന്നു. അങ്ങനെ ക്രിസ്തുവിനെ അവൻ്റെ മൂടുപടം ഇടാത്ത സൗന്ദര്യത്തിൽ, ശക്തിയിൽ, തേജസ്സിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ പുസ്തകം ഒരു രഹസ്യത്തിൻ്റെ നിഗൂഢതയുടെ വിപരീതമാണ്. രഹസ്യങ്ങളെ വെളിച്ചത്ത് കൊണ്ടുവരുന്നതാണ് ഇവിടെ നാം കാണുന്നത്. ഇതിനെ അടുത്ത വാക്യത്തിൽ പ്രവചനം എന്ന് വിളിച്ചിരിക്കുന്നതായി നാം കാണും. തനിക്ക് വെളിപ്പാട് പുസ്തകം മനസ്സിലാകുന്നില്ല എന്നൊരു വിശ്വാസി പറയുമ്പോൾ ഞാൻ ആശ്ചര്യപ്പെടാറുണ്ട്. കാരണം ഈ പുസ്തകം ഇങ്ങനെ നമുക്ക് നൽകിയിരിക്കുന്നത് തന്നെ ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ നാം മനസ്സിലാക്കേണ്ടതിനാണ്. ഇനിയും 1 നാം കണ്ടല്ലോ കാണിക്കേണ്ടതിന് എന്ന്. വാക്കുകളിലൂടെ ചിത്രീകരിക്കുക, പ്രതീകങ്ങളിലൂടെ വിവരിക്കുക, പ്രത്യക്ഷവും പരോക്ഷവുമായി പ്രതിനിധീകരിക്കൽ എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ അവൻ അത് അയച്ചു, പ്രദർശിപ്പിച്ചു എന്ന് നാം കാണുന്നു. അതായത് അവൻ പ്രതീകങ്ങൾ ഉപയോഗിച്ചു എന്ന്. പ്രതീകങ്ങൾ എന്തെങ്കിലും ഒരു കെട്ടുകഥയല്ല, ഇവിടെ ആ അർത്ഥത്തിലല്ല. യാഥാർത്ഥ്യമായതിൻ്റെ പ്രതീകങ്ങളാണ് ഇവിടെ പറയുന്നത്. 2 പത്രോസ് 1:20 പത്രോസ് പ്രവചനം വ്യാഖ്യാനിക്കുന്നതിനാവശ്യമായ വലിയൊരു നിയമം നമുക്ക് നൽകി. 2 പത്രോസ് 1:20 തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. ഒരു ചെറിയ വേദഭാഗം പോലും അവിടെ കാണുന്ന അർത്ഥത്തിൽ വ്യാഖ്യാനിക്കരുത്. പിന്നെയോ, മൊത്തം ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ വേണം നാം ഏതൊരു ഭാഗത്തെയും വ്യാഖ്യാനിക്കേണ്ടത്. വെളിപ്പാട് പുസ്തകത്തിലെ ആലങ്കാരികമായ ഭാഷ യാഥാർത്ഥ്യങ്ങളുടെ അലങ്കാരമാകുന്നു. പ്രദർശിപ്പിച്ചു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വാക്കാണ്. നാം അല്പം മുൻപ് അത് ചിന്തിച്ചതായിരുന്നുവല്ലോ. പ്രദർശിപ്പിക്കുക എന്നാൽ ഒരു അടയാളത്താൽ കാണിക്കുക എന്നത്രേ. വെളിപ്പാട് പുസ്തകത്തിൽ ഈ ക്രിയയുടെ നാമം തർജ്ജമ ചെയ്തിരിക്കുന്നത് അടയാളം എന്നത്രേ. ഈ ക്രിയയുടെ നാമം തർജ്ജമ ചെയ്തിരിക്കുന്ന അടയാളം എന്നത്രേ. 12:1, 12:3, 15:1, 19:20, ഇവിടെയെല്ലാം അടയാളം എന്നുപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രദർശിപ്പിച്ചു, ഇതേ വാക്കാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ അത്ഭുതങ്ങൾക്കായി ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം അവിടുത്തെ അത്ഭുതങ്ങൾ വെറുതെ ശക്തി കാണിക്കുവാനുള്ള ഒരു മാർഗം എന്നതിനേക്കാൾ ആഴമേറിയ ആത്മീക ദൂത് പ്രദർശിപ്പിച്ചിരുന്ന സംഭവങ്ങളായിരുന്നു. ഇന്നും ദൈവിക അത്ഭുതങ്ങൾ ഈ പറഞ്ഞതായിരിക്കണം. നാം വെളിപ്പാട് പുസ്തകം മുൻപോട്ട് പഠിക്കുമ്പോൾ പഴയ നിയമവുമായി വളരെയേറെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒട്ടനേകം പ്രതിരൂപാത്മകത്വത്തെ നേരിടേണ്ടി വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട് വേണം മുൻപോട്ട് പോകുവാൻ. എന്തുകൊണ്ടാണ് യോഹന്നാൻ ഈ പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നത്? ഒരു കാര്യം, ഇതുപോലുള്ള അലൗകിക ഗൂഢാർത്ഥ പദസഞ്ചയം അല്ലെങ്കിൽ ആത്മീയ പ്രയോഗങ്ങൾ ക്രിസ്തുവിനെ വ്യക്തിപരമായി അറിയാവുന്നവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. ഇത് ഒരു വലിയ വാസ്തവമാണ്. ഈ പ്രതീകങ്ങൾ നൂറ്റാണ്ടുകളായി കഷ്ടമനുഭവിച്ചിരുന്ന വിശുദ്ധന്മാർക്ക് വലിയ പ്രോത്സാഹനമായി തീർന്നിട്ടുണ്ട്. യോഹന്നാൻ പ്രതിരൂപാത്മകത്വം ഉപയോഗിച്ചു എന്നതിനാൽ അവൻ വിവരിക്കുന്ന സംഭവങ്ങൾ വാസ്തവമല്ല എന്ന അർത്ഥത്തിലല്ല, അവ വാസ്തവം തന്നെയാണ്. ഇത് നമ്മെ കൂടുതൽ സഹായിക്കുന്നത് തന്നെയായിരിക്കും. നമ്മോട് പറയുവാൻ പോകുന്ന ദൂത് നമുക്ക് കുറെ കൂടി വ്യക്തമായി മനസ്സിലാക്കുവാൻ ഈ പ്രതീകങ്ങൾ ഉപകരിക്കും എന്ന് നാം ഓർക്കണം. ഇനിയും കാണിക്കേണ്ടതിന് എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം നാം ശ്രദ്ധിച്ചല്ലോ. ഇത് നമുക്ക് നൽകുന്ന ഉറപ്പ്. യോഹന്നാൻ നമ്മോട് പറയുന്നത് ആകാശ സംബന്ധിയായതും ക്ഷണികമായതുമായി ഏതോ സ്വപ്നമല്ല എന്നത്രേ. ഈ പുസ്തകത്തിൽ യഥാർത്ഥ വസ്തുതകളുടെ ശക്തമായ ആവിഷ്കരണം നാം കാണും. എന്താണ് ഇവിടെ കാണിക്കേണ്ടതിനായുള്ളത്? എന്തെങ്കിലും പ്രതീകങ്ങളെ കാണിക്കുന്നതിനെക്കുറിച്ചല്ല യോഹന്നാൻ പറയുന്നത്, അവൻ യഥാർത്ഥമായതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. എപ്പോഴെങ്കിലും യോഹന്നാൻ ഒരു പ്രതീകം ഉപയോഗിച്ചാൽ അത് പ്രതീകം മാത്രമാണെന്ന് അവൻ വ്യക്തമാക്കും. അവനൊരു പ്രതീകം ഉപയോഗിക്കുന്നതിന് കാരണം യാഥാർത്ഥ്യം പ്രതീകത്തെക്കാളൊക്കെ വളരെ ഉയർന്നതാണെന്ന് നമുക്കറിയാം. വാസ്തവത്തിൽ പ്രതീകം എന്നത് വസ്തുതയുടെ ഒരു കുറഞ്ഞ പ്രതിനിധീകരണം മാത്രമാണ്. വേഗത്തിൽ സംഭവിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ ഒരു തിടുക്കവും ഉറപ്പും നാം അതിൽ കാണുന്നു. എന്തോ തോന്നലല്ല എന്ന് ചുരുക്കം. ഈ ഭാഗത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. യോഹന്നാൻ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ഭാവിയിൽ എപ്പോഴെങ്കിലും സംഭവിക്കേണ്ട കാര്യങ്ങളല്ല, ഇപ്പോൾ അല്ലെങ്കിൽ യോഹന്നാന്റെ സമയത്ത് തന്നെ സംഭവിക്കേണ്ട കാര്യങ്ങളാകുന്നു എന്ന് വാദിക്കുന്നവർ ഈ പ്രയോഗത്തെ പ്രത്യേകം ഊന്നി സംസാരിക്കാറുണ്ട്. വേഗത്തിൽ സംഭവിക്കാനുള്ളത്, അവർ പറയുന്നത് യോഹന്നാന്റെ സമയം മുതൽ തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ച് തുടങ്ങി എന്നാണ്. എന്നാൽ വേഗത്തിൽ എന്ന് പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യാർത്ഥം അവിടെയുണ്ട്. തിരുവചനത്തിൽ വളരെയേറെ പ്രാവശ്യം ഈ പദം നാം കാണുന്നു. ഉദാഹരണത്തിന് ലൂക്കോസിന്റെ സുവിശേഷം 18:8 നമ്മുടെ കർത്താവ് പറയുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത്, ലൂക്കോസ് 18:8 വേഗത്തിൽ അവരെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതിൻ്റെ അർത്ഥം പ്രതിക്രിയ ആരംഭിക്കുമ്പോൾ അത് പെട്ടെന്ന് സംഭവിക്കും, അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു കാര്യമില്ല. കർത്താവ് പെട്ടെന്ന് വരുന്നു എന്ന അർത്ഥമല്ല ഇവിടെ. പിന്നെയോ, അവൻ മടങ്ങി വരുമ്പോൾ അവൻ സംസാരിക്കുന്ന വിഷയങ്ങൾ നല്ല വേഗത്തിൽ തന്നെ സംഭവിക്കുമെന്നത്രേ. അവൻ മടങ്ങി വരുമ്പോൾ അതാണ് ആദ്യം സംഭവിക്കേണ്ടത്. അവൻ്റെ പ്രതിക്രിയ ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് സംഭവിക്കും. യോഹന്നാൻ നമ്മോട് പറയുന്നത് ദൈവം അവന് നൽകിയത് യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടാകുന്നു എന്നത്രേ. വെളിപ്പാടിൻ്റെ പടവുകൾ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചാലും അത് ദൈവത്തിൽ നിന്നും ആരംഭിച്ചു. അത് യേശു ക്രിസ്തുവിനാണ് നൽകിയത്. അവനത് തൻ്റെ ദൂതന് നൽകി. അവൻ്റെ ദൂതൻ അത് യോഹന്നാന് നൽകി. യോഹന്നാനിൽ നിന്നും അത് എന്താണ് വന്ന് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയുവാനായി കർത്താവിൻ്റെ ദാസന്മാർക്ക് നൽകി. ഇന്ന് ഈ പറഞ്ഞതുപോലെയാണ് അത് നിങ്ങൾക്കും എനിക്കും ലഭിക്കേണ്ടത്. ഈ ക്രമത്തിലല്ലാതെ ലഭിച്ചു എന്നാൽ ആകെ ചിന്താക്കുഴപ്പമാകും കേട്ടോ. ഒരു ദൂതനാണ് യോഹന്നാന് ഇത് വെളിപ്പെടുത്തി കൊടുത്തത് എന്ന് ഞാൻ പറഞ്ഞത് എന്നോടൊരു ചോദ്യത്തിനുള്ള വക നൽകുന്നുണ്ടെന്ന് എനിക്കറിയാം. കാരണം സഭായുഗവുമായി ബന്ധപ്പെട്ട് ദൂതന്മാരെ പറഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാറുണ്ടല്ലോ. സഭായുഗവുമായി ബന്ധപ്പെട്ട് ദൂതന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ദൂതൻ ആരാണ്? അതെ, ഈ പറയുന്ന ദൂതൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ദൂതൻ തന്നെയാണ് കേട്ടോ. അതായത് സ്വർഗീയ ദൂതുമായി വരുന്ന ദൈവദൂതൻ. എന്നാൽ യോഹന്നാൻ പ്രധാനമായും ഭാവി കാര്യങ്ങളെക്കുറിച്ചാണ് എഴുതുന്നത് എന്ന് മറക്കരുത്. അതായത് കർത്താവ് എന്താണ് ഭാവിയിൽ ചെയ്യുവാൻ പോകുന്നതെന്നതിനെക്കുറിച്ച് 4-ാം അധ്യായം മുതൽ എല്ലാം ഭാവി സംഭവങ്ങളായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതെ, സഭ ഭൂമി വിട്ടതിന് ശേഷം നടക്കുവാൻ പോകുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് ദൂതന്മാർ വീണ്ടും പ്രധാനപ്പെട്ട രംഗത്തേക്ക് വരുന്നത് നാം കാണും. ഇപ്പോൾ പ്രശ്നമില്ലല്ലോ. ഈ പുസ്തകം പോകുന്ന കാര്യത്തിൽ ഇതാണ് വാസ്തവം. ഈ പുസ്തകത്തിന് മുൻപോട്ടുള്ള ഗമനത്തിൽ ഇതാണ് വാസ്തവം. ആദ്യത്തെ വാക്യത്തിൽ തന്നെ ദാസൻ എന്ന പദം 2 പ്രാവശ്യം നാം കാണുന്നു. ദാസൻ, ദൈവം നൽകിയ വെളിപ്പാട് തൻ്റെ ദാസന്മാർക്കായിട്ടാണ് നൽകിയത്. അത് തൻ്റെ ദാസനായ യോഹന്നാനിലൂടെ ആകുന്നു നൽകിയത്. ഗ്രീക്കിൽ ഡൂലോസ് എന്ന പദമാണ് ഈ വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ യഥാർത്ഥ അർത്ഥം അടിമ എന്നത്രേ. ദൈവത്തിൻ്റെ ഒരു യഥാർത്ഥ ദാസൻ വാസ്തവത്തിൽ അവിടുത്തെ അടിമയാണ്. ഒരു ജോലിക്കാരന് തനിക്കിഷ്ടമുള്ളപ്പോൾ തൻ്റെ സേവനം അവസാനിപ്പിക്കാവുന്നതാണ്. അവന് ജോലി ചെയ്യുവാനുള്ള സമയവും സ്വതന്ത്രമായിരിക്കാനുള്ള സമയവും ഉണ്ട്. അതിനുള്ള സാവകാശമുണ്ട്. ഒരു വേലക്കാരൻ ശമ്പളത്തിന് വേണ്ടിയാണ് പണിയെടുക്കുന്നത്. അയാൾക്ക് അയാളുടേതായ ഒരു മനസ്സും ഇഷ്ടവുമൊക്കെ ഉണ്ട്. യജമാനനെ ചോദ്യം ചെയ്യുവാൻ പോലും അവന് സാധിക്കും. എന്നാൽ ഒരു അടിമയ്ക്ക് ഈ പറഞ്ഞതൊന്നും സാധ്യമല്ല. ഒരു അടിമ തൻ്റെ ഉടമസ്ഥൻ്റെ സ്വത്താണ്. തൻ്റേതായ സമയമോ താൽപ്പര്യങ്ങളോ ഒന്നുമില്ലാത്ത അടിമ. തിരുവചനത്തിൽ ഈ പേര് വിളിച്ചിരിക്കുന്നത് ആരെയാകുന്നു എന്ന് നാം പരിശോധിച്ചാൽ അതിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകും. ഈ പറഞ്ഞ ഓരോ വ്യക്തികളെയും യജമാനൻ ഉപയോഗിച്ച വിധം എത്ര ആശ്ചര്യകരമാകുന്നു. തന്നെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കുന്ന ഏവരെയും ദൈവത്തിന് ഉപയോഗിക്കുവാൻ കഴിയും. വെളിപ്പാടിൻ്റെ വിധം കൂടി നമുക്കൊന്ന് നോക്കാം. വെളിപ്പാടിൻ്റെ വിധം 2-ാം വാക്യം. അവൻ ദൈവത്തിൻ്റെ വചനവും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി താൻ കണ്ടതൊക്കെയും സാക്ഷീകരിച്ചു. അവൻ സാക്ഷീകരിച്ചു. യോഹന്നാൻ തന്നെ തന്നെ തൻ്റെ വായനക്കാരായിരിക്കുന്നിടത്തേക്ക് ഉയർത്തുന്നു. അതെ, താങ്കളും ഞാനും ഇന്ന് ആയിരിക്കുന്ന സ്ഥിതിയിലേക്ക്. എന്നിട്ട് താൻ എഴുതുന്നതിനെ തിരിഞ്ഞു നോക്കുന്നു. ദൈവത്തിൻ്റെ വചനവും, ദൈവത്തിൻ്റെ വചനം എന്നതുകൊണ്ട് ക്രിസ്തുവിനെയും ഈ പുസ്തകത്തിലെ ഉള്ളടക്കത്തെയുമാണ് സൂചിപ്പിക്കുന്നത് എന്നത്രേ ഞാൻ കരുതുന്നത്. അവനാണ് ജീവിക്കുന്ന വചനമില്ലേ. എഴുതപ്പെട്ട വചനം അവനെ നമുക്ക് വെളിപ്പെടുത്തുമ്പോൾ അവൻ ജീവനുള്ള വചനമാകുന്നു. ആ കാര്യത്തിൽ നമുക്ക് തീർച്ച ഉണ്ടായിരിക്കണം. ഇനിയും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യവുമായി എന്ന് നാം വായിക്കുന്നു. ഈ സാക്ഷ്യം എന്നുള്ളത് യോഹന്നാൻ്റെ എഴുത്തുകളിൽ 90 പ്രാവശ്യം നാം കാണുന്നു. 50 പ്രാവശ്യം അത് സുവിശേഷത്തിലാണ്. താൻ കണ്ടതൊക്കെയും ദർശനങ്ങളുടെ ഒരു ദൃക്സാക്ഷിയായിരുന്നു യോഹന്നാൻ. യോഹന്നാൻ കണ്ടത് അവൻ ചിത്രങ്ങളാക്കി. വെളിപ്പാട് പുസ്തകം വാസ്തവത്തിൽ ഒരു ടെലിവിഷൻ ആകുന്നു എന്ന് ഓർക്കണം. ആദ്യത്തെ ടെലിവിഷൻ പ്രോഗ്രാം അത് കാണുന്നത് കൊണ്ട് പ്രയോജനമുണ്ട് താനും സുഹൃത്തെ. അത് സ്വർഗത്തിൽ നിന്നുമാണ് വന്നത്, പിതാവായ ദൈവത്തിൽ നിന്നും തൻ്റെ പുത്രനിലൂടെ ആയത് ഒരു ദൂതന് നൽകുകയും അവനത് യോഹന്നാന് കൊടുക്കുകയും ചെയ്തു. യോഹന്നാൻ താൻ കണ്ടത് എഴുതി. യോഹന്നാൻ കാണുക മാത്രമായിരുന്നില്ല, അവൻ കേൾക്കുകയും ചെയ്തു. നമുക്ക് ആവശ്യമായ അറിവ് ലഭിക്കുന്ന രണ്ട് മാർഗങ്ങൾ ഇതാണ്. മുൻപോട്ട് വായിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് യോഹന്നാൻ അല്പം മണത്തും കൂടി ആയിരിക്കും കാര്യങ്ങൾ അറിഞ്ഞതെന്ന്. നിങ്ങൾക്കും അങ്ങനെ തോന്നുമായിരിക്കും. തുടർന്ന് വളരെ മനോഹരമായ ഒരു വാക്യത്തിലേക്ക് നാം വരുന്നു, മൂന്നാം വാക്യം. ഈ പ്രവചനത്തിന്റെ വാക്കുകളെ വായിച്ചു കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിൽ എഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ. സമയം അടുത്തിരിക്കുന്നു. ബൈബിൾ പഠിക്കുന്നവർക്കുള്ള ഒരു ഭാഗ്യവചനം അത്രേ ഇത്. വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തി കാണുന്ന ഏഴ് ഭാഗ്യവചനങ്ങളിൽ ആദ്യത്തേതാണ് ഇത്. ഈ വാക്യം പറയുന്നത് വായിക്കുന്നവൻ ഭാഗ്യവാൻ എന്നത്രേ. അതിൻ്റെ അർത്ഥം വായനക്കാരൻ അഥവാ സഭയിലെ ഉപദേഷ്ടാവ്, ടീച്ചർ. ഈ പുസ്തകം വായിക്കുന്നവരും കേൾക്കുന്നവരും ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ടവരാകും. പഠിപ്പിക്കുന്നവരും പഠിക്കുന്നവരും. വായിക്കുന്നവനും കേൾക്കുന്നവനും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പ്രമാണിക്കണം. വായിക്കുക, കേൾക്കുക, അനുസരിക്കുക എന്നതിനാലാണ് ത്രിവിധ അനുഗ്രഹം ഉണ്ടാകുന്നത്. വെളിപ്പാട് പുസ്തകത്തിലൂടെ പോകുന്ന ഏതൊരാൾക്കും ഒരു പ്രത്യേക അനുഗ്രഹം ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യോഹന്നാൻ അങ്ങനെ പറയുന്നു എന്നതിനാൽ എനിക്ക് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെ, ഇത് ഒരു വലിയ അനുഗ്രഹത്തിൻ്റെതായ പുസ്തകമാണ്. നമുക്ക് ഇത് പഠിക്കുവാനും പഠിപ്പിക്കുവാനും മാത്രമല്ല, നാം പഠിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുവാനും പ്രമാണിക്കുവാനും സാധിക്കണം. ഇന്ന് അനേകരും തലയിലെ അറിവ് വർദ്ധിപ്പിക്കുവാനുള്ള ഓട്ടമാണ്. ഈ ദിവസങ്ങളിൽ നാം ഒരുമിച്ച് പഠിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കുവാനായിട്ടുള്ളത് അങ്ങനെ അറിവ് വർദ്ധിപ്പിക്കുവാനും മറ്റുള്ളവരോട് വാദിക്കുവാനുമൊക്കെ നിങ്ങൾക്കുള്ള ആ ചിന്ത വെടിഞ്ഞ് വാസ്തവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കാണേണ്ട വിധത്തിലൊന്ന് കാണുവാനും അവനെ സ്നേഹിക്കേണ്ട വിധത്തിലൊന്ന് സ്നേഹിക്കുവാനും കഴിയുന്നതായിരിക്കണം ഈ പഠനം. നാം കേൾക്കുന്ന സത്യങ്ങൾ അനുസരിക്കുന്നെങ്കിൽ മാത്രമേ അത് സാധിക്കൂ. സമയം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ പുസ്തകത്തിൻ്റെ ഒടുവിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ കാലത്തിൽ നടക്കുന്നു എന്നല്ല. ഒന്നാം വാക്യത്തിൽ ഇതുപോലെ ഒരു ചിന്തയുണ്ടായിരുന്നല്ലോ. ഇവിടെ പെന്തക്കോസ്ത് നാളിൽ സഭ ആരംഭിച്ചപ്പോൾ സ്വർഗത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഈ കാര്യങ്ങളും ആരംഭിച്ചു എന്നത്രേ. ഈ അധ്യായത്തിൽ നാം അവൻ്റെ ഒരു ദർശനം കാണുവാൻ പോകുകയാണ്. അതെ, തേജസ്കരിക്കപ്പെട്ടവനായ ക്രിസ്തുവിൻ്റെ ഒരു ദർശനം. തുടർന്ന് അവിടുത്തെ ശുശ്രൂഷ എന്താകുന്നു എന്ന് നാം കാണുന്നതാണ്. അത് നമ്മെ ഭാവിയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നയിക്കും. എത്ര മനോഹരമായ ഒരു പഠനം. നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ആ ഭാഗ്യാവസ്ഥയിലേക്ക് ആയിത്തീരുവാൻ കഴിയേണ്ടതിനായി പ്രാർത്ഥനയോടുകൂടെ പഠിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് തന്ന നല്ല ദിവസത്തിനായി സ്തോത്രം. തിരുവചനം വായിക്കുവാനും പഠിക്കുവാനും അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരുന്ന കാര്യങ്ങൾ അനുസരിക്കുവാനും ഇന്ന് വീണ്ടും ഞങ്ങളോട് അവിടുന്ന് ആഹ്വാനം ചെയ്തതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് ഞങ്ങളിൽ തന്നെ യാതൊരു കഴിവുമില്ല എന്ന് സമ്മതിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ, സഹായിക്കണമേ. ഇന്ന് വചനം കേട്ട എല്ലാ പ്രിയ കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കണമേ. ഫലപ്രദമായി മുൻപോട്ട് പോകുവാൻ അവരെ നിസ്സഹായിക്കണമേ. ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആവശ്യങ്ങളുമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യബോധത്തിലായിരിക്കാനും തങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഇട നൽകണമേ. യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വെളിപ്പാട് പുസ്തകത്തിൻ്റെ വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ എഴുതുക.
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും
പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐ ഡി malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
എനിക്കായൊരു ഉത്തമ സമ്പത്ത് സ്വർഗരാജ്യത്തിൽ ഒരുക്കുന്ന ഇനി ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും പോകയില്ല ഞാൻ. ഇനി ലോകത്തെ സ്നേഹിച്ചിടുവാൻ ഒരു കാലത്തും പോകയില്ല ഞാൻ. എൻ്റെ ആയുസ്സിൻ ദിനമൊക്കെയും നിന്നെ മാത്രം ഞാൻ ഇനി സേവിക്കും. എൻ്റെ പ്രാണനായകനേശുവെ നിന്റെ സ്നേഹം നീ എനിക്കേകിടേ. എൻ്റെ പ്രാണനായകനേശുവെ നിന്റെ സ്നേഹം നീ എനിക്കേകിടേ.
എനിക്കേകിടേ എൻ്റെ പ്രാണനായകൻ.
ഭക്തനീശോ.